ദൈവമാണ് നമ്മെ വിളിച്ചത്. അവിടുന്ന് നമ്മെ മാനിക്കുന്നു. അവിടുത്തേക്ക് നമ്മെ ആവശ്യവുമുണ്ട്. ഷെവലിയർ ബെന്നി പുന്നത്ര എഴുതുന്ന ലേഖനം വീണ്ടും അഭിഷേകം ചെയ്യും. പുറം ലോകം കണ്ടിട്ടില്ലാത്ത ഒരു സന്യാസിനി. അവർ ഒരിക്കലും മഠത്തിൻ്റെ സുപ്പീരിയറായിട്ടില്ല. നന്നായി എഴുതാനും വായിക്കാനും പോലും അറിയില്ല. ഇങ്ങനെയുള്ള ഫൗസ്റ്റീന എന്ന സന്യാസിനിയെയാണ് ദൈവം അവിടുത്തെ വലിയ ദൗത്യത്തിനായി കണ്ടെത്തിയത്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, എനിക്ക് വളരെ അത്യാവശ്യമായി ദൈവകരുണയുടെ സന്ദേശം ലോകം മുഴുവൻ അറിയിക്കാനുണ്ട്. നീ അത് അറിയിക്കണം. സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറലിനെയാണ് ഇക്കാര്യം അറിയിച്ചിരുന്നതെങ്കിൽ അവരുടെ അധികാര സ്വാധീനം ഉപയോഗിച്ച് ഈ സന്ദേശം പെട്ടെന്ന് ലോകത്തെ അറിയിക്കാമായിരുന്നു. അതുമല്ലെങ്കിൽ ലോകം മുഴുവൻ എത്തിക്കേണ്ട ഈ സന്ദേശം മാർപ്പാപ്പയ്ക്ക് നൽകിയാലോ? എന്തെളുപ്പമാണ്! ഒരു ചാക്രിക ലേഖനം ഇറക്കിയാൽ മതിയല്ലോ. അതോടെ ദൈവകരുണയെക്കുറിച്ച് ലോകം മുഴുവൻ അറിയും. പക്ഷേ കർത്താവ് കണ്ടെത്തിയത് ഈ പാവപ്പെട്ട സന്യാസിനിയെയാണ്. എൻ്റെ മകളെ, എൻ്റെ കരുണയെപ്പറ്റി ഞാൻ നിന്നോട് പറയുന്ന ഓരോ വാചകവും എഴുതുന്നതിൽ തീക്ഷ്ണത ഉള്ളവളായിരിക്കുക. എന്തെന്നാൽ അവ ഓരോന്നും വളരെയധികം ആത്മാക്കൾക്ക് പ്രയോജനം ലഭിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 1142. വത്തിക്കാൻ കണ്ടെത്തിയ പാഷണ്ഡത. അവൾ കർത്താവ് നൽകിയ കരുണയുടെ സന്ദേശം ഡയറിക്കുറിപ്പായി എഴുതിവെച്ചു. ഈ ഡയറിക്കുറിപ്പുകളെല്ലാം വത്തിക്കാൻ പരിശോധിച്ചു. എന്നാൽ ആദ്യം പരിശോധിച്ചവർക്ക് അത് പാഷണ്ഡതയായിട്ടാണ് തോന്നിയത്. അതിനാൽ വത്തിക്കാൻ അംഗീകാരം നൽകിയില്ല. പിന്നീട് പോളണ്ടിൽ നിന്നുള്ള കരോൾ വോയ്ടീവ കർദിനാളായപ്പോൾ സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പുകൾ ശ്രദ്ധാപൂർവകമായ പരിശോധനയ്ക്ക് വിധേയമായി. ദൈവത്തിൽ നിന്നുള്ള യഥാർത്ഥ കരുണയുടെ സന്ദേശങ്ങൾ തന്നെയാണ് അതെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അദ്ദേഹം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായപ്പോൾ ദൈവകരുണയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ മുൻകൈയെടുക്കുകയും ചെയ്തു. 1993 ഫൗസ്റ്റീനയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതും അദ്ദേഹം തന്നെ. വാസ്തവത്തിൽ വിശുദ്ധ ഫൗസ്റ്റീന തൻ്റെ ജീവിതം ഈ സന്ദേശത്തിനായി ബലികഴിച്ചു എന്ന് പറയാം. ആരും തുണയായി നിൽക്കാനില്ലാത്തപ്പോഴും അവൾ ഈ സന്ദേശത്തിനായി ഉറച്ചു നിന്നു. സഹിക്കാൻ തയ്യാറായി. വ്യക്തിപരമായ താൽപ്പര്യങ്ങളില്ലാതെ, സ്വപ്നങ്ങളില്ലാതെ ഈശോ നൽകിയ സന്ദേശങ്ങൾ ലോകം മുഴുവൻ എത്തിക്കുന്നതിനു വേണ്ടി സഹനത്തിന് സ്വയം വിട്ടുകൊടുത്തു. ദൈവകരുണയുടെ ഛായാചിത്രത്തിൽ നിന്ന് ഒഴുകുന്ന ദൈവമഹത്വത്തെ ഞാൻ ഇന്ന് ദർശിച്ചു. പരസ്യമായി പറയുന്നില്ലെങ്കിലും അനേകം ആത്മാക്കൾ കൃപകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ തരത്തിലുമുള്ള കഷ്ടപ്പാടുകൾ ഇത് അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും ഇതുമൂലം ദൈവം മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സാത്താൻ്റെയും ദുഷ്ടമനുഷ്യരുടെയും പ്രയത്നങ്ങൾ തകർക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. സാത്താൻ്റെ കോപത്തിനുപരിയായി ലോകം മുഴുവൻ ദൈവകരുണ വിജയം വരിക്കുകയും എല്ലാ ആത്മാക്കളാലും ആരാധിക്കപ്പെടുകയും ചെയ്യും. ഡയറി 1789. എന്തുകൊണ്ട് ഫൗസ്റ്റീനയെ തിരഞ്ഞെടുത്തു? സഹിക്കാൻ മനസ്സുള്ളവർക്ക് മാത്രമേ സുവിശേഷ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കൂ. സുഖകരമായി ജീവിച്ചുകൊണ്ട് നമുക്ക് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ അധികകാലം മുന്നോട്ടു പോകാൻ കഴിയില്ല. ജീവൻ കൊടുക്കാതെ വിലയുള്ള ജീവിതം സ്വന്തമാക്കാൻ സാധിക്കില്ല. ഫൗസ്റ്റീന വില കൊടുക്കുവാൻ തയ്യാറായി, ഉരുകിത്തീരാൻ തയ്യാറായി. അങ്ങനെയുള്ളവരെയാണ് ദൈവം തിരഞ്ഞെടുക്കുക. എൻ്റെ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി എന്തുമാത്രം ഈ മകൻ മകൾ സഹിക്കുന്നു, അത് നോക്കിയിട്ടാണ് കർത്താവ് സുവിശേഷവേല ഏൽപ്പിക്കുന്നത്. ഇവ പിന്തിരിപ്പിക്കരുത്. നമ്മുടെ കഴിഞ്ഞ കാലത്തെ കുറവുകൾ പ്രശ്നമല്ല. കഴിവുകളോ വിദ്യാഭ്യാസ യോഗ്യതയോ പ്രശ്നമല്ല. പ്രായക്കൂടുതലോ കുറവോ കർത്താവിന് പ്രശ്നമല്ല. ദൈവത്തിനായി സമ്പൂർണമായി സമർപ്പിക്കാനുള്ള മനസ്സുണ്ടായാൽ മാത്രം മതി. അതിനാൽ കഴിഞ്ഞ കാലത്തെ വിഷമങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ കഴിയാത്തതിൻ്റെ ഇച്ഛാഭംഗവും അവസരങ്ങൾ ലഭിക്കാത്തതിൻ്റെ സങ്കടവുമെല്ലാം നമുക്കുണ്ടായിരിക്കാം. അതൊന്നും നമ്മെ പിന്നോട്ട് വലിക്കരുത്. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ, ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു. അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളുമുണ്ടാക്കും. യേശയ്യ 43:18-19. ദൈവമാണ് നമ്മെ വിളിച്ചത്, അവിടുന്ന് നമ്മെ മാനിക്കുന്നു, അവിടുത്തേക്ക് നമ്മെ ആവശ്യവുമുണ്ട്. അതിനാൽ കർത്താവ് നമ്മെ വീണ്ടും അഭിഷേകം ചെയ്യും.